യെരൂശലേമിലെ രാജാവായി ദാവീദിന്റെ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഹാമായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാമായ മായ സകലവും മായത്രേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. ഭൂമിയോ ഇന്നേക്കും നിൽക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഒരു സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. കാറ്റ് തെക്കോട്ടി എന്ന് വടക്കോട്ടി ചുറ്റി വരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്നിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സകല കാര്യങ്ങളും ശ്രമാവഹമാകുന്നു. മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല. കണ്ണിന് കണ്ണിന്, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല. കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതും ചെയ്യുവാനുള്ളതുമാവുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയത്തക്ക വണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലയോ? വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തെ ഇതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. സഭാപ്രസംഗിയായ ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴിൽ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ട്, അവയൊക്കെയും മായയും മഹാപ്രയത്നവും അത്രേ. വളവുള്ളത് നേരെയാക്കുവാൻ മഹിയ, കുറവുള്ളത് എണ്ണി എന്നെ തികപ്പാനും മഹിയ. ഞാൻ മനസ്സിൽ ആലോചിച്ചിട്ട് പറയുന്നത്, ജെറുസലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഗ്രഹിക്കാനും ഭ്രാന്തും പോഷത്വവും അറിയുവാനും ഞാൻ മനസ്സ് വെച്ചു. ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖമനുഭവിച്ചു കൊള്ളാം. എന്നാൽ അതും മായത്രേ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴിൽ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളും. എന്റെ ഹൃദയം എന്നെ ധ്യാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പാനും ദോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു. എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി. അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം ശുചിപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളെ ഉപയോഗിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിളിച്ചു വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. ജെറുസലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലുമധികം ആടുമാടുള്ള ദുർസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനങ്ങളെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുൻപ് ജെറുസലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണാഗ്രഹിച്ചതൊക്കെയും ഞാൻ അതിനെ നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയിട്ടില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ വെളിച്ചിനിരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം പോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്ക് എല്ലാവർക്കും ശരിയൊന്ന് തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാൻ എന്നോട്, ഭോഷന് എനിക്ക് ഗരിവെന്നും തന്നെ, പിന്നെ ഞാൻ എന്തിന് അധിക ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മായത്രേ ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭോഷനെ കുറിച്ചുള്ളതാകട്ടെ ജ്ഞാനിയെ കുറിച്ചുള്ളതാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്ത് അവരൊക്കെയും മറന്നുപോകും. അയ്യോ, ഭോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴിൽ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായത് കൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാ മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തുള്ളൂ. എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ ബോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴേ പ്രയത്നിച്ചത് ജ്ഞാനം വിളങ്ങിച്ചതുമായ സകല പ്രയത്ന ഫലത്തന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതുമായി എത്രയാകിയാൽ സൂര്യന് കീഴേ പ്രയത്നിച്ചു സർവപ്രയത്നത്തെ കുറിച്ചും ഞാൻ എന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു എങ്കിലും അതിന്റെ പ്രയത്നിക്കാത്ത ഒരുവന് അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അതുമായി വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴേ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയപരിശ്രമം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? അവന്റെ നാടുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാടും വ്യസനകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതുമായി അത്രേ, തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖമനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതുമായും വൃഥാ പ്രയത്നവും അത്രേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, മറ്റത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, തിരിപ്പാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടപ്പെടുവാക്കുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, തീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദൂഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ട് അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ട് സുഖമനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതവും എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളത് മുമ്പ് ഉണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴേ ന്യായത്തിന്റെ സ്ഥാനത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥാനത്ത് നീതികേടും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ ദൈവവും നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിന് തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവുമായല്ലോ എല്ലാം ഒരു സ്ഥാനത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗത്തിന്റെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ അവർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവന്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാകുവാൻ ഇരിക്കുന്നത് കാണുവാൻ ആറവനെ മടക്കി വരുത്തും. പിന്നെയും ഞാൻ സൂര്യന് കീഴിൽ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡനന്മാർ കണ്ണുനീരൊഴുക്കുന്നു. അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു. എന്നിട്ടും ആശ്വാസപ്രദം അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചു പോയിരിക്കുന്ന വൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ടു ആൾക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴിൽ നടക്കുന്ന ദുഷ്പ്രവൃത്തിയോ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവനും മറ്റൊരാളുള്ള അവസ്ഥയിൽ നിന്നുള്ളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. മുടൻ കൈയും കെട്ടി ഇരുന്നു, സ്വന്തം മാംസം തിന്നുന്നു. രണ്ടു കൈയും നിറയെ അധ്വാനവും പ്രയത്നബലവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏകാഗ്രിയായി ഒരുത്തനുണ്ട്. അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നും അവസാനവുമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു സുഖാനുഭവം തിരിക്കുന്നു. ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടും അത്രേ. ഒരുവനേക്കാൾ ഇരുവർ ഏറുള്ള ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ മറ്റ പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കും. ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ലായതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർമാറും. ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർമാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു. മറ്റവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യജനത്തിനൊക്കെയും തലവനായിരുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. അതും ആയും വൃഥാ പ്രയത്നവും അത്രേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നതും നല്ലത്. പരിജ്ഞാനമില്ലായ്മയല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കും ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുവലിപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെയിരിക്കുന്നത് നല്ലത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയുമരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്ന ബാഹുല്യത്തിലും വാക്കുവലിപ്പത്തിലും വ്യക്തതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതിനും നീതിയും ന്യായവും എടുത്തു കളയുന്നതും ഞാൻ കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരുന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കൃഷിസൽപ്പനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിനും ഉപകാരമായിരിക്കുന്നു. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രദന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതും മായത്രേ. വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവന് ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർഹത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവന് ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിലൊന്നും ഉണ്ടാകുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ തന്നെ ഭക്തനായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലവുമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. അതും ഒരു വല്ലാത്ത തിന്മയത്ര അവൻ വന്നതുപോലെ തന്നെ പോകും. അവന്റെ പ്രധാന പ്രയത്നത്താൽ അവനെന്തു പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെയും തിരുത്തിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നുകുടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവമോന് ഹൃദയ സന്തോഷം എഴുതുന്നതുകൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല, എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്, അതും മായയും വല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെ ഒരു ശതസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസിപ്പോയ പീഡമവനേക്കാൾ നന്നെന്ന് ഞാൻ പറയുന്നു. അത് മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിന്റെ പേർ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ ധീരായി കണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥാനത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായിക്ക് വേണ്ടിയാകുന്നു, എങ്കിലും അവന്റെ കൊതിക്കാൻ അത് വരുന്നില്ല. മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്ത് വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്, അതും മായയും മൃതാപ്രയത്നവും അത്രേ. ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചിരിക്കുന്നു. കന്നിരം ബലമേറിയവനോട് വാദിപ്പാൻ അവന് കഴിയുകയില്ല. മായ വർദ്ധിപ്പിക്കുന്ന വാക്ക് ശരിക്കും മനുഷ്യന് എന്ത് ലാഭം? മനുഷ്യന്റെ ജീവകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചു കൂട്ടുന്ന വ്യക്തമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവൻ എന്താകുന്നു നല്ലത് എന്നാർക്കറിയാം? അവന്റെ ശേഷം സൂര്യനികീരെ എന്ന് മനുഷ്യനോട് ആർ അറിയിക്കും? നല്ല പേർ സുഗന്ധനീലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളിലും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം മാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനിയുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കളത്തിൻ കീഴേകത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെ ആകുന്നു. അതും മായത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി ഹൃദയത്തെ കെടുത്തുകളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവമാനസേക്കാൾ ക്ഷമാമാനസം ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെക്കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് നീ ചോദിക്കരുത്. നീ എങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഊസി വാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനികളുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ മുളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കുക, അനർഹകാലത്തെ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തന്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട്. തന്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സോടിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്. നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കേമരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനെ മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം. അതിങ്കൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞുപോരും. ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതിനൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതെനിക്ക് ദൂരമായിരുന്നു. ഉള്ളത് ദൂരവും അത്യഗാധവുമായിരുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞു. അറിവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത പോഷത്വമെന്നും മൂഢത ഭ്രാന്തെന്നും ഗ്രഹിപ്പാനും മനസ്സ് വെച്ച് മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞു രക്ഷപ്പെടും. പാപിയോ അവളാൽ പിടിപെടും. കാര്യമറിയേണ്ടതിന് ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത്. 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നത്രേ. ഒരു കാര്യം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ജ്ഞാനിക്ക് തുല്യനായിട്ടാരുള്ളൂ? കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവൻ ആർ? മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർപ്പിച്ച രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്, ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത്. അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുമല്ലോ, രാജകൽപ്പന പരമുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും? കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ. മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു, സംഭവിക്കാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. അത് എങ്ങനെ സംഭവിക്കും എന്ന് അവനോട് അറിയിക്കും. ആത്മാവിനെ തെടുപ്പാൻ ആത്മാവിൻ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവൻ ില്ല. യുദ്ധത്തിൽ സേവാ വിഭോചനവുമില്ല. ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയില്ല. ഇതൊക്കെയും ഞാൻ കണ്ടു. മനുഷ്യന് മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യനിലെ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടിവെച്ചു. ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ടു വിശ്രമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്യുന്നതും ഞാൻ കണ്ടു. അതും മായയത്രേ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തക്ഷണം നടക്കായ കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകുകയില്ല. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നീതിമാന്മാർ ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായ ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. അതും മായയത്രേ എന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചതിനു പിടിച്ചു സന്തോഷിക്കുന്നത് അല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ. ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുസ് കാലത്ത് അവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണാനും മനുഷ്യന് രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ. ജ്ഞാനം ഗ്രഹിപ്പാനും ഞാൻ മനസ്സ് വെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിയുവാൻ മനുഷ്യന് കഴിയില്ല. എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും കണ്ടു. മനുഷ്യർ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല. ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹിപ്പാൻ നിരൂപിച്ചാൽ അവന് സാധിക്കുകയില്ല. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ. ചോദനം ചെയ്യുവാൻ ഞാൻ മനസ്സിലിച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല. സകലവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നതും താനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരു ഗതി വരുന്നു എന്ന് ഉള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാത്തിനും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരൊക്കെയും പ്രത്യാശയുണ്ട്. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
അങ്ങനെ ദേഹം തന്നെയാമേ. ഭൂമിയിൽ നടന്നിരിക്കുന്ന പരമാണ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ദൈവമായ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും പഴുത്തുപെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ പെരുതിരുനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. മദ്രാസനത്തിന്റെ ആവശ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആരംഭത്തിൽ ദൈവത്തെ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നു. ഒരു ആഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആയുസ്സും ആരോഗ്യവും അതിനുള്ള അവസരവും ഒരുക്കെത്തുന്ന ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുകയും കരുണാമയനായ ദൈവത്തെ വാഴ്ത്തി പാടത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിനേക്കാൾ ഉപരിയായി ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന ഈ അപേക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ നീതിവാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഗൃഹോറങ്ങളിൽ സന്തോഷിക്കുന്ന ദൈവത്തിന് ഇമ്പകരമായ ഒരു സമർപ്പണമായി കാഴ്ചയായി രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം അതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുമേനി, അതുപോലെ ഇപ്പോഴെ ഈ ഭദ്രാസനത്തിലെ ചുമതല വഹിക്കുന്ന അഭിയന്ന അപ്രയം തിരുമേനി തിരുമനസ്സുകൊണ്ട് ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായ തിരുമേനിക്ക് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഇതിൽ ഇന്ന് സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ല. നാട്ടിൽ നിന്ന് വളരെ താല്പര്യത്തോടുകൂടി ഈ ശുശ്രൂഷയെ തിരുമേനി നോക്കി കാണുകയും അവസരമുള്ളപ്പോഴൊക്കെയും തിരുമേനിയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ നേതൃത്വം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിരുമേനിയുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഇതിന് ശക്തി പകരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഭിയന്യ അപ്രയ തിരുമേനിയെ തിരുമേനിയുടെ അസാന്നിധ്യത്തിലാണെങ്കിൽ തന്നെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയിൽ പുതിയ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അടൂർ ഭദ്രാശ്രമത്തിലെ വൈദികനായിരിക്കുന്ന ജോജി കെ ജോജി അച്ഛൻ, എന്നെ കേൾക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ സ്വാഗതം അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും നന്മയും വളാകുവാൻ തക്കോണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മൾക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആശ്വാസത്തിന് ഉറവിടാമം ക്രിസ്തു ഇന്നേ വിളിച്ചിരുന്നു. ജീവിതത്തിന്റെ അധ്വാന സ്ഥലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കലൂരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ആത്മനാഥന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആശ്വാസത്തിൽ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൽ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. കാണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായതാ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും
വാസോസ്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിടുന്ന ൊട്ടിടുന്ന ആശ്വാസമരുളാം വന്നിടുന്ന അരുളപിതാവിന്റെ ഇമ്പസ്വരം നീന്നു പ്രവിശേടുവോ, അരുളപിതാവിന്റെ ഇമ്പസ്വരം നീന്നു പ്രവിശേടുവോ. ആശ്വാസത്തിൽ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
അത് പ്രാർത്ഥിക്കാം. ജോജിയച്ഛൻ കോമ പ്രാർത്ഥന നടത്താമോ? അച്ഛാ ജോജിയച്ഛൻ കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
ആദ്യ മുതൽ തുടങ്ങിക്കാം. പിതാവിനും പുത്രനും
വരയ്ക്കും ഓർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാലാകറിയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ
കൃപയിട്ടാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിനടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.
തിരുനാം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. ഒരു വിശ്വസ്തത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുത്. പിന്നെയോ ദുഃഖമെന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും നിനക്കുള്ളതാകുന്നു. ആമേൻ.
കൃതനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ ചിത്തിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങളുടെ മരണ
സമയത്തിലും
മീതിയുള്ളവരാരും താഴെയുള്ളവരാരും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള പാപവും പാപമൊഴിക ഞങ്ങളെ പോലായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പ്രസിദ്ധരായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീ ഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രമെന്നിൽ മുളപ്പിക്കണമേ. സമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപകളെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും പിന്നെ പ്രസാദിപ്പുവാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവയെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ എന്റെ ദിവസങ്ങൾ കർഷങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വപ്രത്യക്ഷതയുടെ ദിവസത്തിൽ നിന്റെ രഹസ്യ കറകൾ എനിക്ക് കാണുമാറാകരുതേ. എന്റെ കർത്താവ് എന്നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിൽ മുമ്പാകെ എനിക്ക് ലജ്ജ ഉണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. ദുരിതത്തിന് മുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുമാറാകരുത്. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കെടുത്തത് നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരാ ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആത്മതൊഴുത്തിൽ എന്നെയും എണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവൻതാറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ് ബലഹീനനായ എന്നെ ഇടത്തു ഭാഗത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതു ഭാഗം തന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും നിങ്ങളുടെ കുറ്റങ്ങൾ ഓർപ്പ് അനന്തുള്ളൂന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുത്. കുസലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. നിന്റെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥമായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. എന്റെ കർത്താവ് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു കാണാതെ പോയാണെന്ന് പോലെ ഞാൻ വെള്ളെത്തി പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും പതിനൊന്നാം മണിനേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാ ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ ഗ്രൂഹായുമായ ലോവേ, ഞാൻ നിനക്ക് സ്തുതിയും സ്തോത്രം ചെയ്യുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദേവ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയുടെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിലെ സംബന്ധിക്കുന്നു. തന്റെ ഭക്തന്മാർ എവിടെയുണ്ടോ അവരുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകും എന്ന് വേദോത്സവത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, വിവിധ സ്ഥലങ്ങളിൽ ശരീരം കൊണ്ട് നമ്മായിരുന്നാലും മനസ്സുകൊണ്ട് കർത്താവിന്റെ കുറിച്ചിന്റെ ചോട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നു. ആ നന്മയുള്ള മനസ്സ് ദൈവസന്നിധിയിൽ ഒരുമിക്കുമ്പോൾ തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകും എന്നുള്ള ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഈ ശുശ്രൂഷ അതിലേക്ക് പ്രവേശിക്കാനുള്ള കോണം ഇടയാകണം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാവരും ശാന്തതയോടും പ്രാർത്ഥനയോടും കൂടെ ഇത് സംബന്ധിക്കാനുള്ള കോണം പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന സ്നേഹത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ ജീവിതത്തിന്റെ പല തരത്തിലുള്ള തിരക്കുകളിൽ കൂടി നമ്മൾ ഓടി നടക്കുമ്പോഴും ദൈവം ബാകെ എണ്ണപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവം ബാകെ മൂല്യമുള്ള സംഗതിയായിട്ട് കണക്കാക്കപ്പെടുന്നത് നാം എത്രമാത്രം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മുടെ ഓരോ കൂട്ടായ്മകളും ആത്മീയ ജീവിതത്തിന് നമുക്ക് കരുത്തേകുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മിക്കവാറും ശുശ്രൂഷകളിലൊക്കെ അനുഗ്രഹിതരായ വൈദികരുടെ സാന്നിധ്യം നല്ല വാക്കുകൾ കേൾപ്പാനും അതിനനുസരിച്ച് നമ്മെ തന്നെ ഒരുക്കുവാനും ഇടയായിത്തീരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ലോകം പലതരത്തിലുള്ള ഭയാനകമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പലപ്പോഴും ലോകത്തിൻ്റെതായ തലങ്ങളിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനേക്കാൾ ഉപരി മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് വന്നു ചേരുന്ന പ്രതിബന്ധങ്ങൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കൂടി അസ്വസ്ഥമായ ഒരു കാലഘട്ടത്തിൽ കൂടി ഇന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ഏത് പ്രതികൂലതകളെ അതിജീവിക്കത്തക്കവണ്ണം ഇതുപോലെയുള്ള ദൈവത്തോട് ചേർന്നുള്ളിരിപ്പ് നമുക്ക് വലിയൊരു ശക്തി ആന്തരിക ജീവിതത്തിൽ നൽകുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ പല തരത്തിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നുള്ള നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്തരകൊറിയയുമായിട്ടുള്ള യുദ്ധം ഒക്കെ ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ സമൂഹം ലോകമൊക്കെ ഭയത്തോടുകൂടിയാണ് ഇതിനെയൊക്കെ കാണുകയും വരവേൽക്കുകയും ചെയ്യുന്നത്. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാനും ലോകത്തിന് സമൂഹത്തെ ശാന്തത കൈവരുപ്പാൻ തക്ക ഓണം ഭരണകർത്താക്കളിലൊക്കെ വിനയവും താഴ്മയും ഒക്കെ ഉണ്ടാകുവാൻ തക്ക ഓണം ഇടയാകണമേ എന്നുള്ള നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ പ്രാർത്ഥന അത് ലോകത്തിന് സമൂഹത്തിന് ഫലവത്താകും എന്നുള്ള ഒരു നല്ല ബോധ്യത്തോടുകൂടി നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രയോജനം ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഒരുമിച്ച് കൂടുമ്പോൾ ഹരിക്കണം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭഗവാനുടെ ജോജി കെ ജോയിച്ചനാണ്. ഇതൊക്കെ പ്രത്യേക ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പലകർസഭയിൽ എല്ലാവർക്കും വളരെ സുപരിചിതരായ വൈദികരാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ നേരിട്ട് കേട്ടിട്ടില്ലെങ്കിലും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അച്ഛന്റെ ശബ്ദം അല്ലെങ്കിൽ അച്ഛൻ്റെ നല്ല വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് അച്ഛൻ്റെ സാന്നിധ്യം ഈ അമേരിക്കയിലുണ്ട്. ഫലങ്ങളിലും ദൈവജന ശുശ്രൂഷയൊക്കെ അച്ഛന് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അച്ഛൻ്റെ വാക്കുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് വിശ്വാസ പഠനത്തിനൊക്കെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ കാര്യമായിട്ട് കണക്കാക്കുകയാണ്. അടൂർ ഭദ്രാസനത്തിലെ തിരുങ്ങലപ്പുറം പള്ളിയിലെ ബൃഹസ്പതി പള്ളിയുടെ വികാരിയായിട്ട് അച്ഛന് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ്റെ സഹോദരൻ ഡിസ്ട്രോയിറ്റിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ പള്ളിയിലെ പ്രത്യേക ക്ഷണ പ്രകാരം പ്രിയപ്പെട്ട അച്ഛന് ഇവിടെ കടന്നു വന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരവോടുകൂടി അച്ഛനെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ശുശ്രൂഷയിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ട പോലെ വടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ സംബന്ധിക്കുകയും കുറച്ച് സമയത്ത് ഇതിൽ എത്തിച്ചേരുകയും ചെയ്തു. സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിലെ സമർപ്പിച്ചതിനു ശേഷം അച്ഛൻ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം മൽപ്രിയനെ എന്നേശു നായകനെ ബോൾ വരും. ഒരുപക്ഷെ പല ആളുകളോടും പ്രത്യേകിച്ച് പല പ്രതിബന്ധങ്ങളെ കുറിച്ച് കടന്നു പോകുന്ന മനുഷ്യരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം കർത്താവ് എപ്പോൾ വരും. ഒരുപക്ഷെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, ദൈവം കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒരു നല്ല നന്മ ഉണ്ടാകും. ഒരുപക്ഷെ വേദപുസ്തകവും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാത്തിരുന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ തക്കവണ്ണം ഒരുപക്ഷെ ആ ഒരു സാന്നിധ്യം സന്തോഷകരമായി തീരണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴേ കുറെ കൂടെ ലാളനയോടും നന്മയോടുകൂടൊക്കെ ലാളിത്യത്തോടുകൂടൊക്കെ ജീവിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്നുള്ള ഒരു ഓർമ്മ കർത്താവിന്റെ വരവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഈ ഗീതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹിതമായ ഗീതം നമുക്ക് സമർപ്പിക്കാം.
ഓർമ്മലകന്നേ പോൽ വരും
സൂര്യചന്ദ്ര താരങ്ങളെ കടന്നോ സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നോ സ്വർഗനാട്ടിൽ അപടുന്നു നദീതീരെ ജീവവൃക്ഷത്തിൻ തണലിൽ അപടുന്നു നദീതീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ
കൊതിച്ചിടുന്നു
എൻ വടാള യനേ എപ്പോൾ വരോ നൽ പ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ജോജി കേരളത്തിലെ സ്നേഹാദരോട് സ്വാദക്ഷി
ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ദൈവസന്നദ്ധിയിൽ ഈ ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും അടുത്തു വരുവാനും പരിശുദ്ധമായ ഈ നോമ്പ് ദിവസം ദൈവകരുണ പ്രാപിക്കുവാനും ഈ പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവെ, എന്റെ ഹൃദയത്തിലെ ചിന്തകളും എന്റെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഈ ശുശ്രൂഷയിൽ ബലഹീനായി എനിക്ക് പങ്കെടുക്കുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്രകാരം ഒരവസരം ക്രമീകരിച്ചതിൽ വന്നിയ സ്നേഹിതനായ രാജേഷ് അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. നല്ല വാക്കുകളിൽ എന്നെ പരിചയപ്പെടുത്തിയതിലുള്ള എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ചിലപ്പോഴൊക്കെ കുറ്റബോധം ഉണ്ടാകാറുണ്ട്. നല്ല വാക്കുകൾ മറ്റുള്ളവർ പറയുമ്പോൾ മുമ്പൊക്കെ അഭിമാനവും ഒക്കെ തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ വാക്കുകളൊക്കെ ജീവിതത്തിൽ പ്രവർത്തികമാക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു കുറ്റബോധം മനസ്സിനെ എപ്പോഴും ഭരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ വരുമ്പോൾ നമ്മുടെ അനുതാപവും നമ്മുടെ പാപബോധവും ഒക്കെ ദൈവകരുണ പ്രാപിക്കുവാൻ ഇടയാകണം. അതിന് നമ്മുടെ ഈ കൂടിവരവും കൂട്ടായ്മയും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖത്തിൽ തന്നെ എന്നെ ഇതിനെ ക്രമീകരിച്ചതിലുള്ള സ്നേഹം ഒരിക്കലൂടെ അറിയിക്കട്ടെ. ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം 27-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ദൈവീക നിയോഗമാണ്. നാം ഇന്ന് ആദ്യം പാടിയ സുവിശേഷ ഗാനവും മൽപ്രിയനെ എന്നേക്കു നായകനെ എപ്പോൾ വരും എന്ന സുവിശേഷ ഗാനവും ഒക്കെ ഈ ചിന്താഗതിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവം മുന്നമേ നിശ്ചയിച്ചതാണ് എന്ന് തോന്നുന്നു. 27-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. കർത്താവെ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഹൃദയസ്പർശിയായ പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുകയും അത് പാടുകയും ചെയ്തു. ആരംഭിക്കുന്നത് നമുക്കറിയാം: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ ഭയമാണ്. ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ ഏറ്റവും ഭയത്തോടെ ജീവിക്കുന്നു എന്നത് നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. ഭയം മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ പ്രതിസന്ധിയായി മാറുമ്പോൾ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം എന്റെ വെളിച്ചമാണെങ്കിൽ എന്റെ രക്ഷയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ആ ദൈവത്തിങ്കിലേക്കുള്ള പൂർണമായ ഒരാത്മവിശ്വാസത്തോടുകൂടിയുള്ള ജീവിത സമർപ്പണം, അതാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എട്ടാമത്തെ വാക്യം വളരെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്കൽ നിന്ന് കൽപ്പന വന്നു. എന്താണ് ആ വാക്യത്തിന്റെ ആ ഭാഗത്തിന്റെ പ്രത്യേകത? ഇത് ഒരു ദൈവീക ക്ഷണമാണ്. ദൈവം എപ്പോഴും മനുഷ്യനെ ക്ഷണിക്കുന്നു. മനുഷ്യ ജീവിതത്തെ കുറിച്ച് ആത്മീകതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യ ജീവിതം ഒരു നിയോഗമാണ്. ദൈവത്തിനു വേണ്ടി ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാനുള്ള വലിയ നിയോഗമാണ് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ദൗത്യവും ഉദ്ദേശവുമാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്നുള്ളത്. ദൈവം തന്റെ ഛായയിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നസ്. ഇമേജ് എന്നത് രൂപമാണ്. ലൈക്നസ് എന്നത് മുഖ സാദൃശ്യമാണ്. എന്നാൽ പാപത്തിൽ ആ മുഖ സാദൃശ്യം നഷ്ടപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കുക, അതാണ് നമ്മുടെ ആത്മീയതയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് ആ ഭാഗങ്ങൾ അറിയുന്നത് കൊണ്ട് അതിന്റെ പൂർണമായ കൂടുതൽ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അർത്ഥവത്തായ നമ്മുടെ ജീവിതം എങ്ങനെയാകണം? അത് ദൈവമുഖം അന്വേഷിക്കുന്നതാകണം. അതിനുള്ള ഒരു ക്ഷണം ദൈവം തരികയാണ്. വിശുദ്ധ വേദപുസ്തകം അത് വളരെ വ്യക്തമായിട്ട് കാട്ടിത്തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:16 യേശുദമ്പുരാൻ തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കായിക്കേണ്ടുന്നതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടുന്നതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നാം ഓർമ്മിച്ചുവല്ലോ, ഇത് ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ്. ഇറ്റ്സ് എ ഡിവൈൻ ഇൻവിറ്റേഷൻ ഓർ ഇനീഷ്യേഷൻ. ദൈവം നമ്മെ വിളിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. എന്താണ് ആ തിരഞ്ഞെടുപ്പിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഫലം കായ്ക്കണം. ആ ലോകത്തിന് മുഴുവനും സാധ്യമാകുന്ന ഒരു വലിയ നിയോഗം നാം ഏറ്റെടുക്കണം. ഇതാണ് പൗലോസ് ലിഖായും ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, പൗലോസ് മുമ്പ് സൗലായിരുന്നു. യഹൂദന്മാരുടെ കൈച്ചീട്ട് വാങ്ങി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ഒരു ദൗത്യം അയാൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ദമസ്കോസിൽ വെച്ച് ദൈവം അയാളെ പിടിച്ചു. ആ ദൈവത്തിന്റെ പദ്ധതിയുടെ പ്രകാരം സൗൽ പൗലോസായി മാറി. പക്ഷേ ഗലാത്യ ലേഖനത്തിൽ ആ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1:15 എന്റെ ജന്മം മുതൽ എന്നെ വിളിച്ചവനാണ് ദൈവം എന്ന്. ഞാൻ യഹൂദന്മാരെ യഹൂദന്മാർക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരുന്നത് എങ്കിലും എന്റെ ജന്മം മുതൽ എന്റെ ദൈവം എന്നെ വിളിച്ചു എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ ചില നിയോഗങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഗ്രഹത്തിന്റെ ഫല പൂർത്തിയാകണം നമ്മുടെ ജീവിതം. കേവലം കുറെ നാൾ ഈ ലോകത്തിൽ ജീവിക്കുക എന്നതല്ല, അതിനായി നമ്മുടെ സൃഷ്ടാവ് എന്താണോ നമ്മെ കുറിച്ച് ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അഭിലഷിക്കുന്നത്, അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ദാവീദ് ഇവിടെ പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ കാര്യം അവന്റെ മുഖം അന്വേഷിക്കുക. എന്താണ് ഈ മുഖം അന്വേഷിക്കുക എന്ന ചിന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഹാർട്ട് എന്നാണല്ലോ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അങ്ങനെയാണെങ്കിൽ മുഖം അന്വേഷിക്കുക എന്നാൽ ആ വ്യക്തിയെ അന്വേഷിക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്ക് മറ്റൊന്നുമില്ല, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുകയാണ്, ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ ദൈവത്തെ തിരിച്ചറിയുന്നതിനും ദൈവത്തെ കണ്ടെത്തുന്നതിനും രണ്ട് ന്യായങ്ങൾ അഥവാ രണ്ട് നിയമങ്ങൾ ഉണ്ട്. ഒന്ന് മർജാര ന്യായ, രണ്ട് മർക്കട ന്യായ. ഈ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ, മർജാര എന്ന പൂച്ചയുടെ രീതിയാണ്. പൂച്ച എങ്ങനെയാണ് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നാം കാണുന്നിടത്ത് ചിലർക്കൊക്കെ പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടക്കും. എന്നാൽ ഏതെങ്കിലും ആള് ആ കുഞ്ഞിനെ കണ്ടെന്നായാൽ പൂച്ച ചെയ്യുന്നത് ആ കുഞ്ഞിനെ കടിച്ചു പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കും, കാണാത്ത സ്ഥലത്തേക്ക്. ആ കുഞ്ഞിന് യാതൊരു ദൗത്യവുമില്ല, തള്ളപ്പൂച്ച അതിനെ എടുത്തോളും. ഇതാണ് മർജാര ന്യായ. രണ്ട് മർക്കട ന്യായ. എന്താണ് മർക്കട? അത് കുരങ്ങന്റെ രീതിയാണ്. കുരങ്ങൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്? കുരങ്ങൻ കുഞ്ഞുങ്ങൾ തള്ളയുടെ മാറിടത്തിലേക്ക് ചേർന്ന് തള്ളയുടെ ശരീരത്തിലോട് ചേർന്ന് അത് കിടന്നുകൊള്ളണം. കുരങ്ങൻ എങ്ങനെ ഓടിയാലും കുഞ്ഞിന്റെ ഉത്തരവാദിത്വമാണ് തള്ളയോട് ചേർന്നിരിക്കുക. ഈ രണ്ട് ന്യായങ്ങൾ ഭാരതത്തിന്റെ തത്വശാസ്ത്രം ഈ കുരങ്ങനെ അന്വേഷിക്കാൻ പറയുമ്പോൾ ക്രൈസ്തവ തത്വശാസ്ത്രം ഇത് രണ്ടും ചേർന്നതാണ്. ഒന്ന്, ദൈവത്തിൽ നിന്നുമുള്ള ഒരു നിയോഗവുമുണ്ട്. രണ്ട്, ആ നിയോഗത്തോടുള്ള നമ്മുടെ പ്രതികരണവുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മീയമായ ഒരു ജീവിതമായി മാറുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുക. ഇത് വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. വേദപുസ്തകം മുഴുവൻ ഈ നിയോഗത്തെ കുറിച്ചും ഈ നിയോഗത്തോടുള്ള പ്രതികരണത്തെ കുറിച്ചുമാണ് പറയുന്നത്. ശലോമോൻ രാജാവ് ജെറുസലേം ദേവാലയം നിർമ്മിച്ച് ദൈവം മുമ്പിൽ അത് പ്രതിഷ്ഠിച്ച് ദൈവത്തോടെ ശലോമോൻ പ്രാർത്ഥന നടത്തും. ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ശലോമോൻ ദൈവത്തോട് ചില വിഷയങ്ങൾക്കായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ആ പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആ പ്രാർത്ഥന കേട്ട് ശലോമോന് ഉത്തരം അരുളുന്നു. എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുക മാത്രമല്ല, ദൈവം ചില നിയോഗങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 7:14 വാക്യത്തിൽ ആ നിയോഗം എന്ത് എന്ന് നാം കാണുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. എന്താണ് ഇവിടെ കാണുന്നത്? ദൈവം സൗഖ്യം തരും, ദൈവം പാപം ക്ഷമിക്കും, ദൈവം എല്ലാവർക്കും നന്മകൾ തരും. പക്ഷെ അതിന് ദൈവം തന്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില സംഗതികളുണ്ട്. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം, മൈ പീപ്പിൾ ഹു ആർ കോൾഡ് ബൈ മൈ നെയിം എന്നാണ്. അതായത് ഞാൻ വിളിച്ച എന്റെ ജനം, ഞാൻ വിളിച്ച ജനത്തിന്റെ ദൗത്യം എന്താണ്? അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം, തീർന്നില്ല. അവരാ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു പിരിയണം. എങ്കിൽ ഒരു ഈ ക്ലോസ് ആണ് അവിടെ പറയുന്നത്, എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. പ്രിയപ്പെട്ടവരെ, അതിലൊരു ഭാഗം മാത്രമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്, എന്റെ മുഖം അന്വേഷിക്കണം. സങ്കീർത്തനക്കാരനും പറയുന്നു അതാണ്, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് ഹൃദയം പറയുന്നു. എന്താണ് ഈ മുഖം അന്വേഷിക്കുക എന്നുള്ളത്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. ദൈവത്തിന്റെ കാണപ്പെട്ട മുഖമാണ് യേശുക്രിസ്തു. മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, ദൈവത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച മോശയ്ക്ക് ഒരു പാറപ്പുളർപ്പിൽ കയറി നിന്ന് ദൈവത്തിന്റെ പുറം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ദൈവം കടന്നു പോകുന്നത്. ഏലിയാവ് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, ഒരു വലിയ അഗ്നിയിൽ ഒരു വലിയ ഭൂകമ്പത്തിൽ ഒരു വലിയ കാറ്റിൽ ദൈവത്തെ കാണാൻ ഏലിയ ആഗ്രഹിച്ചിട്ടും അവിടെ ദൈവത്തെ കണ്ടില്ല. പിന്നെ ഒരു മൃദുസ്വരത്തിലൂടെ ദൈവ തേജസ്സിന്റെ ഒരു ഭാഗം മാത്രം കാണുവാനേ ഏലിയാവിന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ക്രിസ്തു അത് ദൈവത്തിന്റെ കാണപ്പെട്ട രൂപമാണ്. നമ്മുടെ പിതാക്കന്മാര് പറയുന്നത് മനുഷ്യനായി തീർന്ന ക്രിസ്തു ദൈവത്തിന്റെ രൂപമാണ്. ദൈവത്തെ നാം കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നതിലൂടെയാണ്. അപ്പോൾ ദൈവത്തിന്റെ മുഖം എന്നാൽ ക്രിസ്തുവിന്റെ മുഖമാണ്. എന്താണ് ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത? എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മുടെ ദൗത്യമാണ് ആ മുഖം അന്വേഷിക്കേണ്ടുന്നത് എങ്കിൽ ആ മുഖത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി ഒരു പ്രസന്നമായ മുഖമാണത്. റേഡിയൻസിയും പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:11. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:11. നാം ഇങ്ങനെയാണ് ആ ഭാഗം വായിക്കുന്നത്: എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകുവാനും ഞാനത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. സന്തോഷം നിറഞ്ഞ, പ്രസന്നത നിറഞ്ഞ ഒരു മുഖം, അതാണ് ക്രിസ്തുവിൻ്റെത്. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് ആഗ്രഹിക്കുന്നത് ഒരു കരയുന്ന മുഖമുള്ള ക്രിസ്തുവിനെയാണ്. പക്ഷെ ഒരു ചിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചുകൂടെ, നമുക്ക് ധ്യാനിച്ചുകൂടെ? എ ലാഫിംഗ് ക്രൈസ്റ്റ്, ജീവിതത്തിൽ എപ്പോഴും പ്രസന്നമായിരുന്ന, ഇടപെടലുകളിൽ പ്രസന്നമായിരുന്ന ഒരു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ പ്രസന്നത അനുഭവിക്കുവാനായിട്ട് കഴിയുകയാണ്. അതാണ് പറഞ്ഞത്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ. നമ്മുടെ വിവാഹ കൂടാശയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ വിശുദ്ധ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പട്ടക്കാരോ നെൽപ്പട്ടക്കാരോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിർഭാഗ്യവശാൽ വിവാഹത്തിന്റെ ബഹളങ്ങളുടെ ഇടയിൽ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയമാണ്. അതുകൊണ്ടാണല്ലോ വിവാഹ ജീവിതത്തിന്റെ നന്മ പ്രാർത്ഥനകളുടെ നന്മയായി തീരാൻ ഇടയാകാതെ വരുന്നത്. പോട്ടെ, അതിന്റെ വിശദീകരണമല്ല ഇവിടെ വേണ്ടുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ അക്ഷയമായ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. സന്തോഷത്തിന്റെ കാരണവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നീ മുഖാന്തരം ഉണ്ടാകാൻ. ഒരു ചിരിക്കുന്ന മുഖമുള്ള ക്രിസ്തുവിനെ നോക്കുന്ന കാണാം. ആ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കാരണം പലപ്പോഴും എന്തിനാ ക്രിസ്തു ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ അനിശ്ചിത കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ മനുഷ്യൻ പണമുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന പെടാപ്പാടുകൾ കണ്ടുകൊണ്ടാകാം. ഈ വളരെ നിശ്ചയമില്ലാത്ത അനിത്യമായ ചുരുങ്ങിയ ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ പെടാപ്പാടുകിടുന്ന മനുഷ്യന്റെ ദൗത്യം കൊണ്ടാകാം, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രതിസന്ധികൾ കൊണ്ടാകാം ക്രിസ്തു ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു പ്രസന്നമായ മുഖമാണ് ക്രിസ്തുവിൻ്റെത്. ആ മുഖം നമ്മുടെ ജീവിതത്തിൽ, ആ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ. അത് വെറും ഒരു കേവലം സന്തോഷം എന്നതല്ല. സന്തോഷം എന്നതിന് ഹാപ്പിനെസ് എന്നാണല്ലോ. ഹാപ്പിനെസ് എന്നത് ദ ചാൻസ് ഓഫ് ഹാപ്പനിങ് എന്നാണ്. അത് വരാനും വരാതിരിക്കാനും കാരണക്കാരുമുണ്ട്. ചിലപ്പോ സന്തോഷം ഉണ്ടാകാം, ചിലപ്പോൾ സന്തോഷം ഉണ്ടാകാതിരിക്കാം. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഹാപ്പിനെസ് എന്ന വാക്കല്ല. These things I have spoken to you that my joy may remain in you. Joy. ജോയ് എന്നതിന് ആനന്ദം എന്നാണ്. അത് ആനന്ദം എന്ന് പറയുമ്പോൾ ദുഃഖത്തിന്റെയും പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യാശയുടെ തിരത്തങ്ങൾ, അതാണ് ആനന്ദം. അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പറയുന്നത് അവൾ സന്തോഷിച്ച് പാട്ടുപാടി എന്ന് പറയുന്നത്. മറിയയുടെ പാട്ട് അവളുടെ സന്തോഷത്തിന്റെ ബഹുസ്ഫുരണമാണ്. ഹന്നായുടെ പാട്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സന്തോഷത്തിന്റെ ബഹുസ്ഫുരണമാണ്. ഒരു പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും മുമ്പിൽ നിൽക്കുമ്പോഴും സ്നേഹത്തിന്റെ നന്മയുടെ ആ മുഖത്തേക്ക് നോക്കി കുറെ കൂടെ പ്രസന്നമായി ജീവിക്കുവാൻ ആകുന്ന അവസ്ഥ. സോ നമുക്ക് വേണ്ടുന്നത് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ കേവലം സന്തോഷം എന്നതല്ല, നമുക്ക് വേണ്ടുന്നത് ഒരു ആനന്ദമാണ്. ജോയ്, ജോയ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, J-O-Y, ജീസസ്, അതേഴ്സ് ആൻഡ് യു, അതാണ് ആനന്ദം. അതുകൊണ്ട് ദൈവമുഖത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് പ്രസന്നമായ മുഖം എന്നതാണ്. നമ്മൾ അടുത്തത് കാണുന്നത് മെർസിഫുൾ ഫേസ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ജീവിതകാലത്തും മുഴുവനും അവിടുത്തെ മുഖം കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും ദൈവിന്റെയും മുഖമായിരുന്നു. ഏത് സന്ദർഭങ്ങൾ നോക്കുക, അവിടെയെല്ലാം ഒരു ആർദ്രതയുടെ മുഖരൂപമാണ് അവിടുത്തെ മുഖത്ത്, അവിടുത്തെ പ്രസന്നതയുടെ മുഖത്ത് കളിയാടിയിരുന്നത്. നിന്നെ മനസ്സിലാക്കുവാനും നിന്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുവാനും എനിക്ക് കഴിയും എന്ന കരുണയുടെ മുഖം. ആരെയൊക്കെ സൗഖ്യമാക്കുമ്പോഴും 38 വർഷമായി തളർവാദം പിടിച്ചു കിടന്നിരുന്ന ആ മകനെ സൗഖ്യമാക്കുമ്പോഴും, 18 വർഷമായി കൂനിയായിരുന്നവളെ സൗഖ്യമാക്കുമ്പോഴും, ആരും തൊടാറില്ലാതെ തൊടുന്നവൻ അശുദ്ധമായി പോകും എന്നതുകൊണ്ട് മാറിപ്പോവുക എന്ന് വിളിച്ചു പറഞ്ഞിരുന്ന കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുമ്പോഴും അവിടുത്തെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കരുണയുടെ ഭാവമായിരുന്നു. അതുകൊണ്ടാണല്ലോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ യേശു പറയുന്നത് എനിക്ക് മനസ്സടിമ തോന്നുന്നു. ആരെയൊക്കെ സൗഖ്യമാക്കുമ്പോഴും ഈ വാക്ക് ഇവിടെ കാണുന്നുണ്ട്. മനസ്സടിവിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്ലാങ്കന എന്നാണ്. പ്ലാങ്കന എന്ന വാക്കിന് ലൈക്ക് ദ വൂംബ് ഓഫ് ദ മദർ, അമ്മയുടെ ഗർഭപാത്രം പോലെ. അമ്മയുടെ ഗർഭപാത്രം, ഒരുപക്ഷെ അമ്മമാരെ മറക്കുന്ന ഇന്നത്തെ ലോകത്തിൽ, നാം എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ചിന്തിക്കാത്ത ലോകത്തിൽ ഇത് അപ്രസക്തമാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇതൊരു ലോക നിയമമാണല്ലോ. ഒരമ്മയുടെ ഉദരത്തിൽ 10 മാസം തേറാതെ ആർക്കും ഈ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ കുറച്ചു നാളെങ്കിലും തേറാതെ ആർക്കെങ്കിലും ഈ ലോകത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അമ്മയുടെ ഉദരത്തിന്റെ കാരുണ്യം, അമ്മയുടെ ഉദരത്തിന്റെ കരുണയും ആർദ്രതയും സ്നേഹവായ്പും, അതാണ് എനിക്ക് മനസ്സലിവ് തോന്നുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെയുള്ളത്. ഒരമ്മയുടെ ഹൃദയം പോലെ എനിക്ക് നിന്നോട് ആർദ്രത തോന്നുന്നു. സ്ലാങ്കന, അതിന്റെ എബ്രായ വാക്ക് റഹമ എന്നാണ്. റഹമ, കരുണ എന്ന് നമുക്ക് സുറിയാനിയിൽ റാഹീം കരുണ എന്ന് തർജ്ജമ ചെയ്യുന്നുണ്ട്. എബ്രായ ഭാഷയിൽ അമ്മയുടെ ഉദരത്തിനും കരുണയ്ക്കും ഒരു വാക്കേ ഉള്ളൂ, റഹമ എന്നതാണ്. കർത്താവിന്റെ മുഖം മനസ്സലിവിന്റെ മുഖമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ആ മനസ്സലിവ് ആ മുഖത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും, ആ കാരുണ്യം കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും എതിരായ ആരോപണം, അവൻ ചുങ്കക്കാരോടും വേശ്യാസ്ത്രീകളോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരോടുകൂടെ ജീവിക്കുന്നു എന്നതായിരുന്നല്ലോ. മറ്റു യാതൊരു ആരോപണവും ക്രിസ്തുവിനെതിരെ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആരോപണങ്ങൾ മനുഷ്യനെ കെടുത്തുവാൻ വേണ്ടി ചില ആരോപണങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെതിരെയുള്ള ഒരാരോപണം ഇതായിരുന്നു. പറ്റി അതൊന്നുമില്ല, അവൻ ചുങ്കക്കാരോടും വേശ്യാസ്ത്രീകളോടും കൂടെ ആഗ്രഹിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരോടുകൂടെ ജീവിക്കുന്നു. എന്തായിരുന്നു ആ ജീവിതത്തിന്റെ നന്മ? സമൂഹത്തിന്റെ വെളുമ്പിൽ നിൽക്കുന്നവരാണ് ഈ വേശ്യാസ്ത്രീകൾ. എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുകയും എല്ലാവരാലും തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, സമൂഹത്തിന്റെ വെളുമ്പിലാണ് അവൻ ജീവിച്ചിരുന്നത്. എന്നാൽ അവർക്കു വേണ്ടി ക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു എന്നതിന് കമ്പാനിയൻ, കൊംഫാനി എന്ന രണ്ട് വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. കമ്പാനിയൻ എന്ന വാക്കിന് കൊംഫാനി എന്ന രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. അതിന്റെ അർത്ഥം ടു ഈറ്റ് വിത്ത് എന്നാണ്, കൂടെ ഭക്ഷണം കഴിക്കുക. അവൻ ചുങ്കക്കാരുടെയും വിശ്വാസികളുടെയും കമ്പാനിയൻ ആകും എന്ന് പറയുമ്പോൾ ശരിയാണ്, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. അവന് അവരോട് കമ്പാഷൻ ഉണ്ടായിരുന്നു. എന്താണ് കമ്പാഷൻ എന്ന വാക്കിന്റെ അർത്ഥം? കംപാസിയു. ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോഴാണ് കമ്പാഷൻ ഉണ്ടാകുന്നത്. ടു സഫർ വിത്ത്, ടു ബിയർ ദ സിറ്റുവേഷൻ വിത്ത് എ പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് മൈൻഡ്, കൂടെ സഹിക്കാനുള്ള ഒരു മനസ്സ്, കൂടെ സഹിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ക്രിസ്തുവിന്റെ മുഖം. ഇതാണ് ദൈവത്തിന്റെ മുഖം. ആഗാർ അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് പറയുന്നത്, ദൈവമേ നീ എന്നെ കാണുന്നു, നിന്റെ മുഖം ഞാൻ കാണുന്നു എന്നതിനേക്കാൾ നീ എന്നെ കാണുന്നു, എന്റെ ദുഃഖങ്ങൾ എന്റെ പ്രതിസന്ധികൾ നീ കാണുന്നു. അതെ, ക്രിസ്തുവിന്റെ മുഖം, ദൈവത്തിന്റെ മുഖം സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, ദയവിന്റെ മുഖമാണ്. സ്നേഹിതനെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ആ സ്നേഹവും ആർദ്രതയും ഒക്കെ നമുക്ക് നന്മയാക്കി തരും. 13 വർഷം വിയറ്റ്നാമിൽ തടവിൽ കിടന്ന വിയറ്റ്നാമിന്റെ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ് സേവിയർ വാൻ എന്നാണ്. 13 വർഷമാണ് അദ്ദേഹം തടവിലിട്ടത്. സഹു തടവുകാർ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്? ക്രിസ്തു എന്ത് ഗുണമാണ് അങ്ങേക്ക് ചെയ്തത്? എന്ത് ഗുണമാണ് വിശ്വസിക്കുവാൻ അങ്ങേ പ്രേരിപ്പിക്കുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഗുണമല്ല, ക്രിസ്തുവിന്റെ ബലഹീനതകളാണ് ആ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്റെ കേൾവിക്കാരെ ഇതിനെ തെറ്റിദ്ധരിച്ച് ചിന്തിക്കരുത്. ക്രിസ്തുവിന് ബലഹീനതയുണ്ടെന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മളെ പോലെ പാപിയാണ് എന്ന അർത്ഥമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വൺ ടു വൺ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം ക്രിസ്തുവിന്റെ 5 കുറവുകളെ കുറിച്ച്, ബലഹീനതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിന് മറവി രോഗം ഉണ്ടായിരുന്നു, ഡിമെൻഷ്യ. സത്യമല്ലേ? നാം ഓരോരുത്തരും ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതും ചിന്തിച്ചു കൂട്ടുന്നതുമൊക്കെ കപടമായ ആത്മീയതയുടെ പുറംപൂച്ചിന്റെ മുഖമൂടികൾ വെച്ച് ചെയ്യുന്നതൊക്കെ ദൈവത്തിനറിയില്ലേ? ഇതെല്ലാം ഓർക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാനാകുമോ? നമുക്കൊരു നിമിഷം ഈ ലോകത്തിൽ തുടരാനാകുമോ? അതെ, ക്രിസ്തുവിന്റെ ചില മറവികളാണ് നമ്മുടെ ഇന്നത്തെ നിലനിൽപ്പിന് കാരണം. 2 വാൻ പറയുന്നു, ക്രിസ്തുവിന് കണക്കറിയില്ലായിരുന്നു. ശരിയാണ്, 100 ആടുകൾ ഒന്ന് കാണാതെ പോയപ്പോ 99 വിട്ട് ഒന്നിന്റെ പുറകെ പോയെന്ന ഈ കണക്ക് ആർക്കാണ്, ആർക്കാണ് ചേർന്ന് വരുന്നത്? നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കളഞ്ഞിട്ട് ബാക്കി 99 ചേർക്കേണ്ടെന്ന സ്ഥാനത്ത് ഒന്നിനു വേണ്ടി, ആ ഒന്നിനു വേണ്ടിയുള്ള ബലഹീനത, അതിന്റെ പരിമിതി, അതാണ് 2 കർത്താവിന്റെ ബലഹീനതയായി വാൻ പറയുന്നത്. 3 പറയുന്നു, കർത്താവിന് ക്രിസ്തുവിന് യുക്തിബോധമില്ല. ഒരു കൃത്യമായ ഒരു ബിസിനസ് മെന്റാലിറ്റി ക്രിസ്തുവിനില്ല. കാരണം കളഞ്ഞുപോയ നാണയം ലഭിച്ചപ്പോൾ വിരുന്നൊരുക്കി, നഷ്ടപ്പെട്ടവന് വേണ്ടി വിരുന്നൊരുക്കി. അതെങ്ങനെയാണ് ഒരു ബിസിനസ്സായിട്ട് മാറുന്നത്? അതെങ്ങനെയാണ് ഒരാളുടെ കഴിവായിട്ട് മാറുന്നത്? 4 വാൻ പറയുന്നു, ഡിപ്ലോമാറ്റ്. ഒരു നയതന്ത്രജ്ഞനല്ല, ഡിപ്ലോമാറ്റ് അല്ല. സാത്താൻ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് തരാം, നീ വന്നതെന്തിന്? ഇതെല്ലാം നിന്റെതാക്കാന, എന്റെ നിന്റെതായിരുന്നു, മനുഷ്യന്റെ പാപം കൊണ്ട് എന്റേതായി, ഞാൻ നിനക്ക് തരാം. പക്ഷെ ചെറിയ കാര്യം ചെയ്താൽ മതി, വീണ എന്നെയൊന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷേ കുരിശിനെ മാറ്റുവാൻ സാത്താൻ ആവശ്യപ്പെടുമ്പോ, നയതന്ത്രജ്ഞനല്ലാത്തത് കൊണ്ട്, ഡിപ്ലോമാറ്റ് അല്ലാത്തത് കൊണ്ടാകാം, കുരിശിനെ സ്വീകരിച്ച് കുരിശിലൂടെയുള്ള ഒരു വീണ്ടെടുപ്പാണ് അവിടുന്ന് ചെയ്യുന്നത്. 5 പറയുന്നു, ക്രിസ്തുവിന് ധനതത്വശാസ്ത്രം അറിയില്ല. ഹി വാസ് നോട്ട് എൻ എക്കോണമിസ്റ്റ്. കണക്കറിയില്ല. 9 വന്നവനും 5 വന്നവനും ഒരേ കൂലി കൊടുത്താൽ ഈ കൃഷി എങ്ങനെ നടത്തുന്നത്? 1 പറയുന്ന ഈ കുറവ് സത്യത്തിൽ ക്രിസ്തുവിനുണ്ട്. എന്നാൽ ആ കുറവ് ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ കരുണയിൽ നിന്നുമാണ്. ആ കരുണയാണ്, ആ കരുണയുടെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സകല സംഘർഷങ്ങളും, അതുകൊണ്ടാണല്ലോ പാട്ടിൽ നമ്മളൊക്കെ പാടുന്നതും വളരെ ആശ്വാസം തരുന്നതും. കരുണയുള്ള കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരത്തിൽ കരഞ്ഞു കേൾക്കാൻ കാതുള്ളോനവൻ. കരുണയുള്ള കണ്ണുള്ളവൻ തന്റെ ജനത്തിന്റെ കരത്തിൽ കരളറിഞ്ഞു കേൾക്കാൻ കാതുള്ളവൻ. അതെ, ക്രിസ്തുവിന്റെ മുഖം കാരുണ്യത്തിന്റെ ആർദ്രതയുടെ മുഖമാണ്. മൂന്നാമതായി അത് സഹനത്തിന്റെ മുഖമാണ്. യോഹന്നാന്റെ ഒന്നാം ലേഖനം 3:16 നാം വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനമാണ് സ്നേഹത്തിന്റെ ഒരു പൊൻപുഴരി തുറന്നു തന്നത്. ക്രിസ്തുവിന്റെ മുഖം അത് സഫറിങ് ചെയ്യുന്നു, അത് സഹനത്തിന്റെ മുഖമാണ്. സത്യത്തിൽ ഈ സഹനം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? സഹനം ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ്. മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കാൻ നമുക്ക് ഇടയാകുന്നത് മറ്റൊരാളോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ടാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം ഓർക്കുകയാണ്. ജർമ്മനിയിൽ ഉള്ള ദി ഫേസ് ഓഫ് ദി വിമൻ ടവർ എന്ന പേരുള്ള ഒരു കാറ്റൽ, ജർമ്മൻ ഭരിച്ചിരുന്ന കോൺറാഡ് 3 ചക്രവർത്തി അവിടുത്തെ വെയ്സൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കീഴടക്കി. എന്നിട്ട് ആ കോട്ടയ്ക്കുള്ളിൽ മനുഷ്യരെല്ലാം നിൽക്കും. ചക്രവർത്തി എല്ലാവർക്കും വെളിയിലേക്ക് വിടാതെ ചക്രവർത്തി ഓർഡർ കൊടുക്കുകയും അവസാനം ആ കോട്ടയ്ക്കുള്ളിൽ കാറ്റലിനുള്ളിൽ നിന്ന് ചില സ്ത്രീകളും ചക്രവർത്തിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായി. എഗ്രിമെന്റ് ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് മാത്രം ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു പോകാം, മറ്റുള്ളവരെ പുരുഷന്മാരെല്ലാം അതിനകത്താകും. ഈ കാര്യം കൂടെ സ്ത്രീകൾക്ക് പുറത്തു പോകാം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനവുമായിട്ട് വേണം അവർക്ക് പുറത്തു പോകാനുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നെടുത്തുകൊണ്ട് പുറത്തു പോകാം. ഇതായിരുന്നു ആ എഗ്രിമെന്റ്. ചക്രവർത്തി സഹനങ്ങളും പുറത്തു കാത്തു നിൽക്കുകയാണ്. ഓരോ സ്ത്രീകളും ഇറങ്ങി വരുന്നത് കാത്ത് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തുകൊണ്ട് പോകാൻ മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് മുമ്പ് എന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്? അത് ഓരോരുത്തരും നമുക്ക് ധ്യാനിക്കുകയും ആലോചിക്കുകയും ചെയ്യാമല്ലോ. പക്ഷെ അവിടെ കണ്ട കാഴ്ച, ഓരോ സ്ത്രീയും തനിക്ക് പ്രിയപ്പെട്ട ഒരു പുരുഷനുമായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. അമ്മ മകനെ തന്റെ തോളിൽ വധിച്ച്, ഭാര്യ തന്റെ ഭർത്താവിനെ തന്റെ പുറത്തു വധിച്ച്, പെങ്ങൾ തന്റെ സഹോദരനെ പുറത്തു വധിച്ച്, അമ്മായിയമ്മ തന്റെ മരുമകനെ പുറത്തു വധിച്ച്, വലിയമ്മ തന്റെ കൊച്ചുമകനെ പുറത്തു വധിച്ച്, ഓരോ സ്ത്രീകളും തനിക്ക് പ്രിയപ്പെട്ട ഒരു പുരുഷനെ പുറത്തു വധിച്ചുകൊണ്ട് വെളിയിലേക്ക് വരികയാണ്. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് പണിത ടവറാണ് ഫെയ്ത്ത് ഓഫ് ദി വിമൻ ടവർ. അതെ, ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിലേ സഹനമുള്ളൂ. ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ചത്. ആ സഹനമാണ്, സഹനത്തിന്റെ മുഖമാണ് നമുക്ക് ക്രിസ്തുവിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ആ സഹനത്തിന്റെ മുഖം നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് ആശ്വാസം തരുന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16:33 നാം വായിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ മുഖത്തിന്റെ 3 പ്രത്യേകതകളാണ് നാം ഇതിനോടകം ചിന്തിച്ചത്. ഒന്ന്, റേഡിയന്റ് ഫേസ്, ആനന്ദത്തിന്റെ പ്രസന്നതയുടെ മുഖം. 2, മെർസിഫുൾ ഫേസ്, കാരുണ്യത്തിന്റെ ആർദ്രതയുടെ മുഖം. 3, സഫറിങ് ഫേസ്, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന, ജീവൻ വെച്ചു കൊടുക്കുന്ന ഒരു മുഖം. 4, ഒന്നുകൂടെ പറയട്ടെ, എ ഫേസ് ഓഫ് ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യത്തിന്റെ മുഖം. ഒരു കാര്യം ചെയ്യണം എന്ന്, ഒരു നന്മ നിറഞ്ഞ കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അത് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു ഡിറ്റർമിനേഷൻ ക്രിസ്തുവിനുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസ് 9:51 നാം വായിക്കുന്നു, അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സ് ഉറപ്പിച്ചു. തന്റെ ആരോഹണത്തിന്റെ കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സ് ഉറപ്പിച്ചു. മലയാള വായനയിൽ ഒരുപക്ഷെ അതിന്റെ പൂർണ്ണമായ ഒരർത്ഥം നമുക്ക് പിടികിട്ടുമോ എന്ന സംശയമുണ്ട്. ഇംഗ്ലീഷിൽ കാണുന്നത് ഇങ്ങനെയാണ്: When the days drew near for him to be received up, he set his face to go to Jerusalem. അവൻ യെരുശലേമിലേക്ക് പോകുവാൻ തന്റെ മുഖം ഉറപ്പിച്ചു. യെരുശലേമിലേക്ക് അവൻ തന്റെ ലക്ഷ്യം ഉറപ്പിച്ചു. യേശുവിന്റെ മുഖം ഒരു നിശ്ചയദാർഢ്യത്തിന്റെ മുഖമാണ്. മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കഷ്ടതകൾ ഏറ്റുവാങ്ങിയും ആ മാറ്റം വരുത്തുവാനുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മളിൽ ഉണ്ടാകണം. KPJ അബ്ദുൽ കലാം പറയുന്നത് പോലെ, സ്മോൾ എയിം ഈസ് എ ക്രൈം. ചെറിയ ലക്ഷ്യം ഒരു തെറ്റാണ്. ഓരോ പ്രഭാതത്തിലും നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ നമുക്ക് ഏറെ പരിചിതമാണല്ലോ. ഒന്നിനെ കുറിച്ച് തീവ്രമായ ഒരാഗ്രഹമുണ്ടെങ്കിൽ ലോകം മുഴുവനും നിന്റെ കൂടെ ഉണ്ടാകും. തീവ്രമായ ഒരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ ലോകം മുഴുവനും നിന്റെ കൂടെ ഉണ്ടാകും. ഒരു നിശ്ചയദാർഢ്യത്തിന്റെ മുഖം ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത അതാണ്. താനെടുത്ത കാര്യങ്ങൾ ഭയരഹിതമായി നടപ്പിലാക്കാനുള്ള ഒരു തീവ്രമായ നിശ്ചയദാർഢ്യം ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. ഇതാണ്, നാല് കാര്യങ്ങളാണ് ദൈവമുഖത്തിന്റെ, ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകതയെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങൾ അത് അന്വേഷിക്കുക. ഈ നാല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും ഏറെ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ജീവിതത്തെ കുറച്ചുകൂടെ പ്രസന്നമാക്കുവാൻ, ജീവിതത്തെ കുറച്ചുകൂടെ കാണാൻ, ജീവിതത്തിന്റെ സഹനങ്ങളെ നേരിടുവാൻ, ജീവിതത്തിൽ ഒരു നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുവാൻ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു. കർത്താവെ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നമ്മുടെ ആത്മീയത ആകട്ടെ, നമ്മുടെ അന്വേഷണം ക്രിസ്തുവിലേക്കുള്ള അന്വേഷണമാകട്ടെ. Look at Jesus. Learn Jesus. Lean unto Jesus. ക്രിസ്തുവിലേക്ക് നോക്കുവാൻ, ക്രിസ്തുവിൽ നിന്ന് പഠിക്കുവാൻ, ക്രിസ്തുവിനോട് ചേർന്നാകുവാനുള്ള ഒരു ആത്മീയതയാകട്ടെ നമ്മുടെ ജീവിതം. അതുകൊണ്ടാണല്ലോ 34 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോയില്ല. നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാം നഷ്ടമാകുമ്പോൾ, മറ്റെല്ലാം ശാശ്വതമല്ലാതിരിക്കുമ്പോൾ, മറ്റെല്ലാം അനിത്യമാകുമ്പോൾ എന്തിനെയാണ് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനാകുന്നത്? നമ്മുടെ സമ്പത്തിനെയോ, നമ്മുടെ ഈ ലോകത്തെയോ, ഈ പ്രപഞ്ചത്തെയോ, നമുക്ക് കിട്ടിയിരിക്കുന്ന സുഖ സൗകര്യങ്ങളെയോ, നമ്മുടെ സെക്യൂരിറ്റിയോ, എന്തിനെയാണ് നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയുന്നത്? അത് ഓരോന്നും വ്യാഖ്യാനിച്ച് അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് പറയുമ്പോഴാണ് അത് കുറച്ചുകൂടി ക്ലിയർ ആകുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ സമയം കൊണ്ട് ഞാനത് പോകുന്നില്ല. എന്തിനാണ് നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനാകുന്നത്? ഈ ലോകം തരുന്ന ഏത് ശക്തിയാണ് നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനാകുന്നത് എന്ന് വെച്ചാൽ അതൊന്നും വേണ്ട എന്നതല്ല. പക്ഷെ അതിനപ്പുറമായ ഒരു മാനസിക വളർച്ച നമുക്കുണ്ടാകണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഇരിച്ചിട്ടില്ല. കാരണം അവങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം അവന്റെ മുഖത്തിൽ നിന്നുമുള്ള പ്രസന്നത, ആനന്ദം സ്വീകരിക്കാൻ കഴിയും. അവന്റെ മുഖത്തിൽ നിന്നുമുള്ള ആ കരുണ, അവന്റെ മുഖത്തിൽ നിന്നുമുള്ള സഹനത്തിന്റെ സ്നേഹം സ്വീകരിക്കാൻ കഴിയും. അവന്റെ മുഖത്തിൽ നിന്നുമുള്ള നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് അവന്റെ മുഖത്തേക്ക് നോക്കുക. മുഖത്തേക്ക് നോക്കുക, അവനെ മനസ്സിൽ ധ്യാനിച്ച് അവൻ എന്റെ മുമ്പിലുണ്ട്, ക്രിസ്തു എന്റെ മുമ്പിലുണ്ട് എന്ന ചിന്തയോടെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുക. ഈ നോട്ടം ചില പുസ്തകം അതിന് ചില നന്മകൾ തരുന്നുണ്ട്, ചില മാർഗങ്ങൾ തരുന്നുണ്ട്. ഈ നോട്ടം എങ്ങനെയാണ് കുറിച്ച് 42-ാം സങ്കീർത്തനം 5-ാം വാക്യവും 5-ാം വാക്യവും 42-ാം സങ്കീർത്തനം 5-11 43-ാം സങ്കീർത്തനം 5-ാം വാക്യം. എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ നിരന്തരം ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ട അവൻ തന്നെ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവും ആകുന്നു എന്നിങ്ങ് അവനെ സ്തുതിക്കും. നിയന്ത്രണത്തിനെ നിയന്ത്രം ഞരങ്ങുന്നത് നിന്റെ വേദനകൾ നിനക്കുണ്ട്, റിയാലിറ്റി. എന്നാൽ ആ വേദനകളിലൂടെ ആ പ്രതിസന്ധികളിലൂടെ ആ പ്രശ്നങ്ങളിലൂടെ നീ ജീവിക്കുമ്പോൾ അവരിൽ പ്രത്യാശ വെച്ച് അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയായി നിന്നോട് കൂടെ ഉണ്ടാകും എന്ന വലിയ പ്രത്യാശ ഈ വചനം നമുക്ക് തരികയാണ്. കോൾ പിടിച്ച കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ, ആ കപ്പൽ ആവി ഉലഞ്ഞ് മറിയുമാറാകുന്ന തകരുമാറാകുന്ന അവസ്ഥയിലൂടെ കടന്നു. എല്ലാവരും വളരെ ഭയത്തോടുകൂടെ കരയുകയാണ്, അയ്യോ ഈ കപ്പൽ തകരുമല്ലോ എന്ന് വിചാരിച്ച്. ഒരാൾ മാത്രം ആ കപ്പലിന്റെ ക്യാപ്റ്റന്റെ മുറിയിലേക്ക്, കപ്പൽ നിയന്ത്രിക്കുന്ന മുറിയിലേക്ക് ചെന്നു. ആ ക്യാപ്റ്റന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അയാളൊന്നും മറുപടി പറഞ്ഞില്ല, ക്യാപ്റ്റനും ഒന്നും മറുപടി പറഞ്ഞില്ല. അയാൾ തിരിച്ച് ആളുകൾ കരയുന്ന നിലവിളിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, "Don't worry. I have seen the face of our captain and he smiled. ഞാൻ നമ്മുടെ കപ്പലിന്റെ ക്യാപ്റ്റന്റെ മുഖത്തേക്ക് നോക്കി അയാൾ പുഞ്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും നമുക്ക് അതിനെ നേരിടാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്, നമ്മുടെ ക്യാപ്റ്റനായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്. അതുകൊണ്ട് നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങണ്ട, നീ വേദനപ്പെടണ്ട, നീ ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഒന്നാമത് മുഖത്തേക്ക് നോക്കേണ്ടുന്നത് പ്രത്യാശയോടെ നോക്കണം. എന്റെ ആത്മാവിനോട് ഞാൻ പറയണം, നീ എന്തിനാണ് ഇത്ര വേദനിക്കുന്നത്? എനിക്കൊരു ദൈവമുണ്ട്. യു ഹാവ് എ ക്യാപ്റ്റൻ ടു കൺട്രോൾ ദ ഷിപ്പ് ഇൻ എ ടർബുലൻസി. അവിടെ നിന്നെ കാക്കുവാൻ, അവിടെ നിന്നെ സൂക്ഷിക്കാൻ ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നിന്റെ മനസ്സിനോട് പറയണം. രണ്ടാമതായിട്ട് രമ്യ പ്രവാചകൻ പറയുന്നത് എന്താ? പൂർണ്ണ ഹൃദയത്തോടെ, വിത്ത് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, വിത്ത് കംപ്ലീറ്റ് സബ്മിഷൻ. പലപ്പോഴും നമ്മുടെ സമർപ്പണം എങ്ങനെയാണ്? വരാനും വരാതിരിക്കാൻ, കിട്ടാനും കിട്ടാതിരിക്കാൻ, നടക്കാനും നടക്കാതിരിക്കാൻ. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഹൗ ഇറ്റ് പോസിബിൾ എന്ന് നമ്മൾ ഒക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവം പറയുക, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ ഒന്നാമതായി പ്രത്യാശയോടെ അന്വേഷിക്കണം, രണ്ടാമതായി പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം, മൂന്നാമതായിട്ട് 105-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 105-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുക. Seek the Lord and be strengthened. Seek his ways continually. ഇടവിടാതെ അന്വേഷിക്കണം, നിരന്തരമായി അന്വേഷിക്കണം. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ആത്മീയത 3 തരത്തിലാണെന്ന് പറയാറുണ്ട്. ഒന്ന് സീസണൽ സ്പിരിച്വാലിറ്റി, ചില സീസൺ വരുമ്പോ നമുക്ക് ആത്മീയത കൂടും. 2, ഇൻസിഡന്റൽ സ്പിരിച്വാലിറ്റി, ചില സംഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ആത്മീയത കൂടും. മൂന്ന്, ഒക്കേഷണൽ സ്പിരിച്വാലിറ്റി. ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വരുവാൻ നമ്മൾ അതിനുവേണ്ടി ക്രമീകരിക്കും, നമുക്ക് ഉടനെ പ്രാർത്ഥനയൊക്കെ വരും. നമ്മുടെ മക്കൾ 10th, 10th, 12th ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥന വരും. എൻട്രൻസിന് വേണ്ടി അവർ പ്രിഫർ ചെയ്യുമ്പോൾ പ്രാർത്ഥന വരും. അവരുടെ വിവാഹ കാര്യത്തിന് ആലോചിക്കുമ്പോൾ പ്രാർത്ഥന വരും. അതാണോ യഥാർത്ഥത്തിലുള്ള ദൈവ ബന്ധത്തിന്റെ സ്ഥാനം? സീക്ക് ഹിസ് ഫേസ് കണ്ടിന്യൂലി, നിരന്തരം അന്വേഷിക്കണം. ഒരു നീഡ് ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി അല്ല, എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മീയത. അതെ, 27th സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാ, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്ങൾ കൽപ്പന വന്നു. മനസ്സിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക നമ്മുടെ നിയോഗമാണ്, മനുഷ്യന്റെ നിയോഗമാണ്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ നിയോഗമാണ് സൃഷ്ടാവിന്റെ മുഖം അന്വേഷിക്കുക. അത് നമ്മുടെ ദൗത്യമാണ്. ആ ദൗത്യത്തിലൂടെ നമുക്ക് മാത്രമല്ല, നാം ഇടപെടുന്ന സമൂഹത്തിനും തന്നെ ഉണ്ടാകും. മുഖം അന്വേഷിക്കുക എന്നാൽ ആ വ്യക്തിയെ തേടുക എന്നാണ്, ആ വ്യക്തിയുടെ ജീവിതത്തോട് ചേർന്നു വരിക എന്നാണ്. ദൈവത്തിന്റെ കാണപ്പെട്ട രൂപമാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ മുഖത്തിന്റെ നാല് പ്രത്യേകത: ഒന്ന്, അത് ആനന്ദത്തിന്റെ മുഖമാണ്. ജീവിതത്തിലെ ഏത് സംഘർഷങ്ങളുടെ മധ്യേയും മനസ്സിൽ നിറയുന്ന ആനന്ദം. രണ്ട്, ആ മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്, കരുണയുള്ള മുഖമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ എനിക്ക് നിന്നെ മനസ്സിലാകും എന്ന് പറയുന്ന മുഖം. അത് ഇന്നും ക്രിസ്തു നമ്മളോട് പറയുന്ന ഇതാണ്: കുഞ്ഞെ, നിന്നെ മനസ്സിലാക്കുവാനും നിന്റെ വേദനകൾ എന്തെന്ന് തിരിച്ചറിയുവാനും എനിക്കാകും. കാരണം നീ കടന്നുപോയ എല്ലാ വേദനകളിലൂടെയും കടന്നുപോയവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാകും. മൂന്നാമതായി, ആ മുഖം സ്നേഹം നിറഞ്ഞ സഹനത്തിന്റെ മുഖമാണ്. വെറുതെ കഷ്ടമനുഭവിക്കുക എന്നതല്ല, സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സഹനത്തിന്റെ മുഖമാണ്. കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടത്തെ ജയിച്ച ക്രിസ്തുവിന്റെ മുഖം. മൂന്നാലാമതായി, അതൊരു നിശ്ചയദാർഢ്യത്തിന്റെ മുഖമാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ നന്മയിൽ അത് നടത്തുവാൻ ജെറുസലേമിലേക്ക് അവന്റെ മുഖം തിരിച്ചു. ജെറുസലേമിൽ തനിക്ക് കാത്തിരിക്കുന്നത് പീഡയും സഹനവും മരണവുമാണ്. പക്ഷെ അതിനുവേണ്ടി തീവ്രമായ പ്രാർത്ഥന, അതിനെ നേരിടാനുള്ള ഒരു നന്മ. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അവനിലേക്ക് നോക്കണം. എങ്ങനെ നോക്കണം? ആ നോട്ടത്തിന്റെ ചില വശങ്ങളാണ് നാം അവസാനം പറഞ്ഞത്. ഒന്ന്, പ്രത്യാശയോടെ നോക്കണം. രണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ നോക്കണം. മൂന്ന്, ഇടവിടാതെ നോക്കണം. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് നന്മയുണ്ടാകും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:3 വാക്യവും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ദാനിയേലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷത്തിൽ ആയിരിക്കുകയാണ്. വിജാതീയ രാജാവിന്റെ ആക്രമണത്തിലും ആ രാജാവിന്റെ പീഡനത്തിലും ദാനിയേൽപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. അതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ആ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ ദാനിയേൽ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. 9:3 വാക്യം: അപ്പോൾ ഞാൻ ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടുന്നതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ആ മുഖത്ത് പ്രതീക്ഷയോടെ ദാനിയേൽ ചെയ്യുന്നതിന്റെ കാരണം അത് പ്രസന്നതയുടെയും അത് സഹനങ്ങൾ ഏറ്റെടുത്ത് നന്മ തരുന്നതിന്റെയും അത് കരുണയുടെയും അത് നിശ്ചയദാർഢ്യത്തിന്റെയും ഏറ്റവും നന്മയോടെ അത് സ്നേഹത്തിന്റെയും മുഖമാണ്. അതുകൊണ്ട് നമുക്ക് ആ മുഖത്തേക്കും നോക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ പ്രകടനപരമാണ്. നമ്മുടെ ആരാധനയും നമ്മുടെ ആത്മീയ ജീവിതം കേവലം ഒരു പ്രകടനത്തിന്റെ അവസ്ഥയായി മാറാതെ അവന്റെ മുഖത്തേക്കും അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ മുഖത്തേക്ക് നോക്കാം. അതെ, അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏറെ കാര്യങ്ങൾ നമ്മോട് പറയാൻ സാധ്യമല്ല. നിങ്ങിൽ നിന്ന് കൽപ്പന വന്ന എന്റെ ഹൃദയം പറയുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ ദൈവമേ. എന്റെ കുറവുകളോ എന്റെ കണ്ട് നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. ശാന്തമായ ഈ പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഏതു നിമിഷവും ഒരു നിമിഷ പ്രാർത്ഥന പോലെ, ജീസസ് പ്രയർ എന്ന് പറയുന്നത് പോലെ നമുക്കിത് പ്രാർത്ഥിക്കാൻ കഴിയും. ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ഐ സീക്ക് യുവർ ഫേസ് ലോർഡ്, ഡോണ്ട് ഹൈഡ് യുവർ ഫേസ് ഫ്രം മീ. എപ്പോഴും നമുക്ക് ഏത് നിമിഷത്തിലും പ്രാർത്ഥിക്കാം. ശാന്തമായ ഒരു പ്രാർത്ഥന പോലെ, ശാന്തമായ ഒരു ഒരു ജീവിതം പോലെ, ഒരു ഒരു ബ്രീത്തിങ് പ്രയർ പോലെ. ഐ സീക്ക് യുവർ ഫേസ്, ഡോണ്ട് ഹൈഡ് യുവർ ഫേസ് ഫ്രം മീ. ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ മുഖത്ത് നിന്ന് നന്മ അനുഭവിച്ച് ജീവിതത്തിന് നമ്മുടെ നിയോഗങ്ങൾ പൂർണ്ണമാക്കി. അത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്, എന്റെ ജന്മം കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്റെ ജന്മം കൊണ്ട് ദൈവം ഒരു നിയോഗം എനിക്ക് തരികയാണ്. വെറുതെ ജീവിക്കുക എന്നതിനേക്കാളും ദൈവം തരുന്ന നിയോഗങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകും, ജീവിതത്തിന് നന്മയുണ്ടാകും. അപ്രകാരം അർത്ഥവത്തായ ഒരു ജീവിത അനുഭവം എല്ലാവർക്കും ഉണ്ടാകാൻ, ബലഹീനനും മഹാപാപിയുമായ എനിക്കുമുണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം നന്ദി അനുഗ്രഹിക്കും.
27-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം കേൾക്കാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാക്കി തീർത്തു. നമ്മുടെ ആന്തരിക ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കത്തക്കവണ്ണം ദൈവമുഖം അന്വേഷിപ്പിൻ. ദൈവത്തിന്റെ കൽപ്പനയായി നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഹ്വാനമായി ഹൃദയത്തിൽ പതിക്കത്തക്കവണ്ണം അച്ഛൻ അതിന്റെ പല ദിശകളിൽ കൂടി അർത്ഥവത്തായിട്ട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നമുക്ക് സാധാരണഗതിയെക്കാൾ കൂടുതൽ സമയം നമുക്ക് ആൾക്കാർ തക്കവണ്ണം ഇടയായി. ഇതിൽ തന്നെയും അച്ഛന്റെ പ്രസംഗം അത്രയും മനോഹരമായതുകൊണ്ട് നമ്മൾ സമയം ഒന്നും നോക്കാതെ തന്നെ കേട്ടിരുന്നു. എല്ലാവിധ സ്നേഹവും നന്ദിയും കടപ്പാടും പ്രിയപ്പെട്ട അച്ഛനോട് അറിയിക്കുന്നു. പക്ഷേ കേൾക്കുന്ന എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കപ്പെടേണ്ട ഒരുപാട് ആശയങ്ങൾ നമുക്ക് അച്ഛൻ പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതലൊന്നും തന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടുകൂടി അച്ഛനോട് നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഒക്കെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്, പ്രത്യേകിച്ച് പാട്ടിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നിരന്തരം നമ്മൾ ഓർക്കാറുള്ള ആളുകളുടെ പേരുകളൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ ആശ്വാസനം സൗഖ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരം പറയുന്ന ആളുകളുടെ പേരുകളൊക്കെ വീണ്ടും നമുക്ക് ധ്യാനിക്കാം. നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കും. കാരുണ്യവാനാദൈവമായ അർത്ഥാവെ, അനഗീർഹിതമായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കുന്ന കൃതയാർക്ക് സ്തുതിക്കുന്നു. പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടമാടുന്ന ഈ ലോകത്തിൽ അല്പം ശാന്തമായി അങ്ങയുടെ തന്നിൽ ഇരുന്നുകൊണ്ട് ശബ്ദം കേൾക്കുവാനും എന്തെങ്കിലുമൊക്കെ അങ്ങയുടെ സ്പർശനത്താൽ മാറ്റമുണ്ടാകത്തക്കോണം ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അത്ര സമർപ്പിക്കുവാൻ തക്കുന്നിടയാക്കി കൃതയാർക്ക് സ്തുതിക്കുന്നു. ഞങ്ങളെയൊക്കെ അവർ ശ്രദ്ധിക്കണമേ. തീർച്ചയായിട്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നവരെ സൂക്ഷ്മമായി അങ്ങ് പരിശോധിക്കുന്ന പിതാവാകും. ഈ ഞങ്ങള് ഒരുക്കി അങ്ങയുടെ മുമ്പാകെ സമർപ്പിതമായി വെച്ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ജീവിതത്തിന്റെ മൂല്യമേറിയ നിമിഷങ്ങൾ, പ്രത്യേകിച്ച് അനുഗ്രഹത്തിന് ആവശ്യമായ തക്കതായ നിമിഷത്തിൽ ഈ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ ആളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അറിവുള്ളവരും അറിവില്ലാത്തവരുമായ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹങ്ങളും അങ്ങയുടെ കൃപാദായകമായ സൗഖ്യസ്പർശനമൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന്. രോഗത്തിന്റെ തീവ്രതയിലും വേദന അറിയാതെ വണ്ണം ദൈവസാന്നിധ്യത്തിന്റെ സ്പർശനത്തിന്റെ സുഖം തിരിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള കോണം നിന്റെ മക്കളെ ഇടയാക്കണമെന്ന് നിന്നെ പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരുടെ കാര്യങ്ങളിലും ഒക്കെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ തിരുമ്പാ സമർപ്പിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ പ്രയാസം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഒരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അങ്ങയുടെ കരുണയോടെ സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്ത് ജീവിക്കുന്നവരെ ഓർക്കുന്നു, അവരുടെ ജോലിയിൽ സ്ഥിരത കൊടുക്കണമേ, ജോലി ചെയ്യാനുള്ള ആരോഗ്യം കഴിവും പ്രാപ്തിയോട് പ്രധാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ പ്രത്യേകമായി തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതുവരെ ഈ ഭദ്രാസനം നയിച്ച അഭിയുന്ന ഈ അസുഖത്തിനുവേനെ ഓർക്കുന്നു, പുതിയ ചുമതലയെത്തിക്കുന്ന അപ്പറേന്ദ്രമേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ തുറന്നും നല്ല രീതിയിൽ നയി പണ്ടക്കോണുള്ള കൃപയും കഴിവും അടുത്ത ആസന പ്രധാനം ചെയ്യണമേ. സഭയുടെ ലാത്മിക സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷിക്കുന്നവരെ ഓർക്കും, പ്രത്യേകിച്ച് ധന്യവാർന്നിന് ചിന്ത പകർന്നു നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എല്ലാ ശുശ്രൂഷകളിലും സംബ്രാന്റെ സ്ഥാനത്തെ കൂടെ ഉണ്ടാകണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർക്കുന്നു, ശുശ്രൂഷിക്കുന്ന ഇടവകെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർത്തകൾ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടെ നടത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് സംതൃപ്തി അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് കേൾക്കുന്ന വാക്കുകളും യാചിക്കുന്ന അപേക്ഷകളും ഒക്കെ വലിയൊരു മാറ്റം ഉണ്ടാകാത്ത കോണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനാ കൂട്ടയിലും കൂട്ടായ്മയിലും സംബന്ധിക്കുന്നവരിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ മാതൃദേശത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെയൊക്കെ തിരുവോപ സമർപ്പിക്കുന്നു. ഭരണാധികാരികളുടെ മനസ്സിലൊക്കെയും സ്നേഹവും വിനയവും താഴ്മയും ഉണ്ടാകുവാനും അഹങ്കാരവും ഒക്കെ മാറ്റി യുദ്ധക്കെടുതി കൊണ്ടല്ല, അതിനേക്കാൾ ഉപരി സമാധാനപരമായി ചിന്തിക്കത്ത കോണമുള്ള ദൈവിക ആത്മാവിനെ തിരുവാതിരപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്ക് സ്വർഗ്ഗപൂർത്തമിൽ ആശ്വാസം വേണമേ. പിന്നെ നിരപിതാവിനെ ഭരിച്ച സാത്മാവിനെ നോനാളെ സൂചിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ മറയ്ക്കുമ്പോൾ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രനും ബ്രാൻഡ് കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം എല്ലാവരുടെ മേലും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ മേലും സംബന്ധിക്കുന്നവരുടെ മേലും പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ചിന്ത പകർന്നപ്പോൾ ധന്യവാദപ്പെട്ട അച്ഛന്റെ മേലും ഈ ശുശ്രൂഷ നടക്കുവാൻ തക്കവണ്ണം ഇതിനു വേണ്ടി സമയം ചെലവിട്ട് ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇതുവരെ ജാരമായിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലോർത്ത സകല രോഗികളുടെ അവരുടെ സൗഖ്യത്തിന്റെ മേലും സകല വാങ്ങി പുരടാത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കുമാറാകണമേ. സന്ധ്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജീവജീവികളെ നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അക്ഷയത്തെ മുതലാണ് പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച മോഹൻ ഞങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്പുരാൻ ഏവരെയും വായിച്ച് എനിക്ക് ഗ്രഹിക്കട്ടെ.